വിവിധ ഇനം മത്സ്യങ്ങളെയും അവയുടെ പരിപാലനങ്ങളെയും കുറിച്ച് ഡോക്ടർ പി എ വികാസ്.
കാളാഞ്ചി ശുദ്ധജലാശയത്തിലും ഉപ്പ് ജലാശയത്തിലും ഒരുപോലെ വളരുന്നതാണ്. എങ്കിലും കൂടുതൽ വളർച്ച കിട്ടുന്നത് പലപ്പോഴും ഉപ്പ് ജലാശയങ്ങളിലാണ്. പക്ഷെ മറ്റു മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാളാഞ്ചി മത്സ്യങ്ങൾ പരസ്പരം കഴിക്കുന്നവയാണ്. മത്സ്യങ്ങൾ തമ്മിലുള്ള വളർച്ചയിലും വളരെയധികം വ്യത്യാസമുണ്ട്. ഡിഫറൻഷ്യൽ ഗ്രോത്ത് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അതുകൊണ്ട് തുറന്നു വിട്ടിട്ടുള്ള കൃഷിക്ക് അനുയോജ്യമല്ല കാളാഞ്ചി മത്സ്യങ്ങൾ. ഇവ പരസ്പരം കഴിക്കുന്നതിനാൽ ഇതിന്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ തരംതിരിച്ച് വിവിധ കൂടുകളിലാക്കി വേണം വളർത്തുന്നതിനായിട്ട്. കാളാഞ്ചി മത്സ്യങ്ങൾ കൂടുകളിൽ മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ. കുളങ്ങളിലായാലും വലിയ കുളങ്ങളിൽ അല്ലെങ്കിൽ പൊക്കാളി പാടങ്ങളിൽ, അതിനകത്ത് തൂമ്പുംകുഴികളിൽ ചെറിയ കൂടുകൾ സ്ഥാപിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ കായലിൽ കൂടുകൾ കെട്ടി ചെയ്യാം, കടലിൽ കൂടുകൾ സ്ഥാപിച്ച് ചെയ്യാം. ഏത് സാഹചര്യമായാലും കാളാഞ്ചി മത്സ്യങ്ങൾ നമ്മൾ എപ്പോഴും കൂടുകളിൽ മാത്രമാണ് കൃഷി ചെയ്യേണ്ടത്. കാളാഞ്ചി മത്സ്യങ്ങൾ കൂടുകളിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികൾ: ചുരുങ്ങിയത് 10 സെന്റിമീറ്റർ എങ്കിലും വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ വേണം നമ്മൾ കൂടുകളിൽ നിക്ഷേപിക്കുന്നതിന്. കായലുകളിലും പൊക്കാളി പാടങ്ങളിലുമാണ് ഏറ്റവും നന്നായി കാളാഞ്ചി മത്സ്യം കൃഷി ചെയ്യാൻ സാധിക്കുക. കാളാഞ്ചി മത്സ്യകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സീസൺ എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. തിരി രൂപത്തിലുള്ള തീറ്റ വിപണിയിൽ ലഭ്യമാണ്. എങ്കിലും കൂടുതൽ ആളുകളും ചെമ്മീൻ, ചാള അതുപോലെയുള്ള മത്സ്യങ്ങളെ കൊടുത്താണ് കാളാഞ്ചിയെ കൃഷി ചെയ്യുന്നത്. 15 ദിവസം വളർത്തിയതിന് ശേഷം നമ്മൾ മത്സ്യങ്ങളെ തരംതിരിച്ച് വളർത്തണം. വലിയ മത്സ്യങ്ങളെ മാറ്റി കുറച്ചുകൂടി വലിപ്പമുള്ള തീറ്റ നൽകണം. ചെറിയ മത്സ്യങ്ങൾക്ക് ചെറിയ കഷ്ണമുള്ള തീറ്റ നൽകണം. അങ്ങനെ തരംതിരിച്ച് ഗ്രേഡ് ചെയ്ത് നമ്മൾ വളർത്തണം. ആദ്യത്തെ 15 ദിവസത്തിൽ ഒരു ഗ്രേഡിംഗ്, അടുത്ത 15 ദിവസം ഒരു ഗ്രേഡിംഗ്, അങ്ങനെ ചുരുങ്ങിയത് 2 തവണയെങ്കിലും നമ്മൾ ഗ്രേഡ് ചെയ്താൽ മാത്രമാണ് വേണ്ടത്ര രീതിയിൽ കാളാഞ്ചിക്ക് ഒരു വളർച്ച ലഭിക്കുകയുള്ളൂ. കൂടുതൽ നിർമ്മിക്കുന്നത് പ്രധാനമായും HDPE ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ എന്ന വല ഉപയോഗിച്ചാണ് കൂടുകൾക്ക് വേണ്ടിയിട്ടുള്ള വലകൾ നമ്മൾ നിർമ്മിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഹൈക്കോടതിക്ക് സമീപമുള്ള കേരള ഗവൺമെന്റിന്റെ മത്സ്യഫുഡ് നെറ്റ് ഫാക്ടറിയിൽ നമ്മളുടെ ആവശ്യാനുസരണം ഉള്ള ഡിസൈൻ നൽകുകയാണെങ്കിൽ അവർ കൂടുകൾ തയ്യാറാക്കി നൽകും. പല കർഷകരും ഇത്തരത്തിൽ കൂടുകൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ തയ്യാറാക്കിയ വലകളിലാണ് നമ്മൾ മത്സ്യകൃഷി ആരംഭിക്കുന്നത്. ഇനി വലയെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വലയുടെ കണ്ണിയുടെ കനവും കണ്ണിയുടെ വലുപ്പവുമാണ്. പൊതുജലാശയങ്ങളിൽ കൂടു മത്സ്യകൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ: കൂടിനെ എപ്പോഴും 2 തട്ടിലുള്ള വലകൾ വേണം. ഉൾവലകളും പുറംവലകളും ആവശ്യമാണ്. ഏതെങ്കിലും കാരണവശാൽ ഉൾവലകളിലെ കണ്ണികൾ പൊട്ടി മത്സ്യം പുറത്തേക്ക് ചാടുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനാണ് എപ്പോഴും നമ്മൾ സുരക്ഷിത കവചം എന്ന നിലയിൽ 2ാമത് ഒരു തട്ട് വലകോട് കൊടുക്കുന്നത്. ഉൾവലകളും പുറംവലകളും നിർമ്മിക്കുന്നത് നമ്മൾ ഹൈഡെൻസിറ്റി പോളിയെത്തിലിൻ എന്നുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. ഇനി വലകൾ ജലാശയത്തിൽ ശരിയായ രീതിയിൽ പൊന്തിക്കെടുക്കുന്നതിന് GI ഫ്രെയിം ഉപയോഗിച്ച് ആ GI ഫ്രെയിം പ്ലാസ്റ്റിക്കിന്റെ 200 ലിറ്റർ വലിപ്പമുള്ള ബാരലുകൾ കെട്ടി ആണ് ജലാശയത്തിൽ സ്ഥാപിക്കുക. അത്തരത്തിലുള്ള കൂടുകളാണ് ജലാശയത്തിൽ പൊന്തി നിൽക്കുക. കുടുമത്സ്യകൃഷി അനുയോജ്യമായ മറ്റൊരു മത്സ്യമാണ് കരിമീൻ. ഏകദേശം 1 വിരൽ വലിപ്പമുള്ള 3-4 ഗ്രാം വലിപ്പമുള്ള കരിമീൻ നമ്മൾ കൂടുകളിൽ നിക്ഷേപിച്ച് 10 മാസം തീറ്റ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ 150 ഗ്രാം വരെ വലിപ്പം വയ്ക്കുന്നതാണ്. കരിമീൻ മാത്രമായി കൃഷി ചെയ്യുന്നത് പലപ്പോഴും ലാഭകരമായി കാണുന്നില്ല. അതുകൊണ്ട് കരിമീൻ വളർത്തുമ്പോൾ എപ്പോഴും അതിന്റെ കൂടെ തന്നെ കാളാഞ്ചി മത്സ്യം കൂടി ഇട്ട് വളർത്തുകയാണ് ലാഭകരമായി ചെയ്യാവുന്ന ഒരു കൃഷി രീതി. ശുദ്ധജലാശയങ്ങളായ തോടുകൾ, കുളങ്ങൾ, പാറമടകൾ, വലിയ കനാലുകൾ, ഡാമുകൾ എന്നിവയും മത്സ്യകൃഷി വളരെ അനുയോജ്യമായ സ്ഥലങ്ങളാണ്. ഇത്തരത്തിൽ ശുദ്ധജലാശയങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യം കാർപ്പ് വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളായ കട്ടലാരോഹ മൃഗൾ എന്നിവയും തിലാപ്പിയ, വാള തുടങ്ങിയ മത്സ്യങ്ങളാണ്. തനതായിട്ടുള്ള കുളങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുമ്പോൾ കുളം ഒരുക്കി കുളത്തിലെ കളമത്സ്യങ്ങളെയും കളസസ്യങ്ങളെയും എല്ലാം മാറ്റിയതിനു ശേഷം കുമ്മായ പ്രയോഗം നടത്തി 1 സെന്റിൽ ഏകദേശം 4 മുതൽ 5 കിലോഗ്രാം വരെ ഉണക്ക ചാണകം പിഴിഞ്ഞെടുത്ത് അതിന് ജ്യൂസ് ഒഴിച്ച് കുളം എല്ലാം ഒരുക്കി അതിനകത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ലാഭകരമായിട്ട് കൃഷി ചെയ്യാവുന്നതാണ് ഈ കട്ടലാരോഹ മൃഗ തുടങ്ങിയ മത്സ്യങ്ങൾ. 1 സെന്റ് കുളത്തിൽ ശരിയായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ ഒരുക്കി കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് 80 മുതൽ 120 വരെ മത്സ്യങ്ങളെ നിക്ഷേപിച്ച് വളർത്താവുന്നതാണ്. തീറ്റ നൽകി വളർത്തുകയാണെങ്കിൽ കട്ടലാരോഹ മൃഗ ഈ മത്സ്യങ്ങളെ ഒരുമിച്ചും അതിന്റെ കൂടെ തന്നെ തിലാപ്പിയ മത്സ്യങ്ങളും കൂടിയും കൃഷി ചെയ്യാവുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യുന്ന മറ്റൊരു മത്സ്യമാണ് തിലാപ്പിയയുടെ തന്നെ ആണുവിഭാഗത്തിൽപ്പെട്ട ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലാപ്പിയ അഥവാ ഗിഫ്റ്റ് തിലാപ്പിയ എന്നറിയപ്പെടുന്ന മത്സ്യം. സാധാരണ മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്നതിന് പ്രത്യേക ലൈസൻസോ അനുമതികളോ ആവശ്യമില്ല. പക്ഷെ ഗിഫ്റ്റ് മത്സ്യങ്ങളെ കൃഷി ചെയ്യുന്നതിന് സർക്കാരിന്റെ ലൈസൻസ് ആവശ്യമാണ്. കാരണം ഇത് പ്രത്യേക രീതിയിൽ തരംതിരിച്ച് തെരഞ്ഞെടുത്ത് പ്രത്യുൽപാദനം നടത്തി വികസിപ്പിച്ചെടുത്തതാണ്. ഈ മത്സ്യങ്ങളെ നമ്മളുടെ നാടൻ ജലാശയങ്ങളിലേക്ക് പോയി നാടൻ തിലാപ്പിയ മത്സ്യങ്ങളും കൂടി ചേർന്ന് എണ ചേർന്ന് കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ അത് പ്രകൃതിക്ക് നല്ലതല്ല എന്നുള്ളതുകൊണ്ടാണ് ഗിഫ്റ്റ് തിലാപ്പിയനെ കൃഷി ചെയ്യുന്നതിന് ലൈസൻസ് നിർബന്ധമാക്കിയിരിക്കുന്നത്. 50 സെന്റിൽ കുറയാത്ത ജലസ്രോതസ്സുള്ള കുളങ്ങൾക്കോ അല്ലെങ്കിൽ 1 സെന്റിൽ കുറയാത്ത കൃത്രിമമായി നിർമ്മിക്കുന്ന ടാങ്കുകൾ അല്ലെങ്കിൽ പടുത കുളങ്ങൾക്കോ മാത്രമാണ് ഇന്ന് ഇപ്പോൾ ലൈസൻസ് ലഭിക്കുക. ഇത്തരത്തിൽ ലൈസൻസ് ലഭിക്കുന്നതിന് ജില്ലയുടെ ഫിഷറീസ് ഓഫീസുമായാണ് ബന്ധപ്പെടേണ്ടത്. നിർദ്ദിഷ്ട മാതൃകയിൽ അപേക്ഷ സമർപ്പിച്ച് കൃഷി ചെയ്യുന്ന ഇടത്തിന്റെ രൂപരേഖ അടക്കം വേണം അപേക്ഷ നൽകുവാൻ. ഇത്തരത്തിൽ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ വന്ന് നമ്മുടെ സ്ഥലം പരിശോധിച്ച് ലൈസൻസ് അനുവദിക്കുകയാണ് ചെയ്യുക. ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ വാങ്ങാവുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ എന്ന സ്ഥാപനമാണ്. ഇതുകൂടാതെ കേരളത്തിൽ തന്നെ ഗിഫ്റ്റ് തിലാപ്പിയയുടെ കുഞ്ഞുങ്ങളെ സർക്കാർ നേരിട്ട് വിജയവാഡയിൽ നിന്ന് കൊണ്ടുവന്ന് പരിപാലിച്ച് ലൈസൻസുള്ള കർഷകർക്ക് കൊടുക്കുന്നുമുണ്ട്. ഗിഫ്റ്റ് തിലാപ്പിയ മത്സ്യങ്ങളെ ടാങ്കുകളിൽ വളർത്താം, കൂടുകളിൽ വളർത്താം, കുളങ്ങളിൽ വളർത്താം. ഈ മൂന്ന് രീതിയിൽ വളർത്തുമ്പോൾ വളർച്ചാ തോത് 3 തരത്തിലായിരിക്കും. ഗിഫ്റ്റ് തിലാപ്പിയ മത്സ്യങ്ങളെ കൂടുകളിൽ വളർത്തുമ്പോൾ 6 മുതൽ 7 മാസത്തെ വളർച്ച കൊണ്ട് നമുക്ക് 350 ഗ്രാം മുതൽ 400 ഗ്രാം വരെയാണ് ശരാശരി വളർച്ച ലഭിക്കുക. എന്നാൽ തനതായ ജലസ്രോതസ്സുകളിൽ തുറന്നിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ 6 മുതൽ 7 മാസം കൊണ്ട് 700 ഗ്രാം 800 ഗ്രാം വരെ വലിപ്പം വയ്ക്കുന്നതാണ്. ഇനി കൃത്രിമ കുളങ്ങളിലാണ് ഗിഫ്റ്റ് തിലാപ്പിയ വളർത്തുന്നതെങ്കിൽ 6 മുതൽ 7 മാസം കൊണ്ട് 300 ഗ്രാം മുതൽ 500 ഗ്രാം വരെ വലിപ്പം വയ്ക്കുന്നതാണ്. കൂടുകളിലോ അല്ലെങ്കിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന കുളങ്ങളിലോ ആണ് തിലാപ്പിയ മത്സ്യങ്ങളെ കൃഷി ചെയ്യുന്നതെങ്കിൽ 1 കിലോ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് 120 രൂപ മുതൽ 130 രൂപ വരെ നമുക്ക് ചെലവ് വരുന്നതാണ്. അതുകൊണ്ട് കൂടുകളിൽ അല്ലെങ്കിൽ കൃത്രിമ കുളങ്ങളിൽ തിലാപ്പിയ മത്സ്യം കൃഷി ചെയ്യുന്ന കർഷകർ ഈ മത്സ്യത്തെ ജീവനോടെ തന്നെ നേരിട്ട് വിപണനം നടത്താനുള്ള സൌകര്യം കൂടി ഒരുക്കേണ്ടതാണ്. ചുരുങ്ങിയത് 250 രൂപയെങ്കിലും കിട്ടത്തക്ക രീതിയിൽ വിപണനം നടത്തിയാൽ മാത്രമാണ് ഈ കൃഷി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മത്സ്യകൃഷിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് മത്സ്യത്തിന് വേണ്ട തീറ്റ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നല്ല ഗുണമേന്മയുള്ള വേണ്ടത്ര അളവിൽ പ്രോട്ടീനും വേണ്ടത്ര അളവിൽ ഫാറ്റുമുള്ള തീറ്റ നൽകിയാൽ മാത്രമാണ് മത്സ്യത്തിന് വളർച്ച ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തീറ്റ തെരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ മത്സ്യങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന തീറ്റയിൽ ചുരുങ്ങിയത് 40% പ്രോട്ടീനും 5% ഫാറ്റും ഉള്ള തീറ്റ വേണം തെരഞ്ഞെടുക്കുന്നതിന്. പിന്നീട് മത്സ്യത്തിന്റെ വളർച്ചയ്ക്ക് ആനുപാതികമായി അതിനുവേണ്ട തിരിവലിപ്പം കൂടിയ തീറ്റ വേണം നമ്മൾ തെരഞ്ഞെടുക്കുന്നതിന്. അസുഖങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അസുഖങ്ങൾ വന്ന് നമ്മൾ അതിന് ചികിത്സയൊക്കെ നൽകി അതിനെ സുഖപ്പെടുത്തിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് മത്സ്യകൃഷി ചെയ്യുമ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലാണ് നമ്മൾ എടുക്കേണ്ടത്. ഗുണമേന്മയുള്ള തീറ്റ മാത്രം നൽകുക, ഭക്ഷണാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഹോട്ടൽ മാലിന്യം അത്തരത്തിലുള്ള വെള്ളം കേടാക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള തീറ്റയും നൽകാതിരിക്കണം. മത്സ്യത്തിന് ആവശ്യമായിട്ടുള്ള തിരിയൂത്തിലുള്ള തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുകയാണ് ഏറ്റവും അനുയോജ്യം. അതുകൂടാതെ വെള്ളത്തിന്റെ ഗുണനിലവാരം എപ്പോഴും ഉറപ്പുവരുത്തണം. ഗുണമേന്മയുള്ള ജലസ്രോതസ്സുകളിൽ മാത്രം വെള്ളം ഉപയോഗിക്കുക. കൃത്രിമ ടാങ്കുകളിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ദിവസവും നമ്മൾ അതിൽ വരുന്ന അവശിഷ്ടങ്ങളെല്ലാം, വേസ്റ്റും കാഷ്ടമെല്ലാം ദിവസവും കുളത്തിന്റെ അടിയിൽ നിന്ന് അടിച്ച് പുറത്ത് കളയണം. മത്സ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എയറേറ്ററുകൾ ഉപയോഗിക്കണം. ഇത്തരത്തിൽ വെള്ളത്തിന്റെ ഗുണനിലവാരം ഒരു തരത്തിലും താഴാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ മത്സ്യകൃഷിയിൽ അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കുറവായിരിക്കും. അസുഖങ്ങൾ വന്ന് ചികിത്സിക്കുന്നത് വളരെ ചെലവേറിയതും പ്രായോഗികമല്ലാത്തതുമായിട്ടാണ് പലപ്പോഴും കണ്ടുവരുന്നത്. മത്സ്യകർഷകർക്ക് ആവശ്യമായിട്ടുള്ള ലൈസൻസ് സ്കീമുകൾ, സബ്സിഡികൾ തുടങ്ങിയവ കുറിച്ച് അറിയുന്നതിന് ജില്ലാ ഫിഷറീസ് ഓഫീസുമായാണ് ബന്ധപ്പെടേണ്ടത്. മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട സാങ്കേതികമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഓഫീസുമായി 0484-249-2450 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒരിക്കൽ കൂടി 249-2450.
മികവേറിയ മത്സ്യം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ വിപണനമാണ് ശ്രദ്ധിക്കേണ്ടത്. കഴിയുന്നതും മത്സ്യം ഉപഭോക്താവിന്റെ ആവശ്യപ്രകാരം കുളങ്ങളിൽ നിന്ന് ശേഖരിക്കുകയോ അല്ലെങ്കിൽ കുളത്തിൽ തന്നെ വല കെട്ടിയിട്ട് അതിൽ നിന്നും ജീവനോടെ തന്നെ ഉപഭോക്താക്കളിൽ എത്തിക്കുകയോ ചെയ്യുന്നത് നല്ല വില കിട്ടുന്നതിന് ഇടയാക്കും. ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മത്സ്യപരിപാലനം ഏറ്റവും എളുപ്പമേറിയതാണ്. മത്സ്യപരിപാലനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിസാൻവാണിയുടെ സഹായം യമുന ശിവദാസ്, രചന സുഷമ ദേവി.
ർക്ക് സ്വർണ സമ്മാനങ്ങളുമായി കേരള ഫീഡ്സ്.
കേരള ഫീഡ്സ് മിടുക്കി എലൈറ്റ് റിച്ച് കാലിത്തീറ്റകൾ വാങ്ങുമ്പോൾ